നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും. ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും. നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും. ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്താൽ പിടിപെടും. ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു. നീതി കെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു. നീതിമാൻ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുന്നു. ദുഷ്ടൻ അവന് പകരവകപ്പെടുന്നു. വഷളൻ വായ്കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു. ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുവിളിയുണ്ടാകുന്നു. നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു. ദുഷ്ടന്മാരുടെ വായ് കൊണ്ടോ അത് ഇനി പോകുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ, വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. വിശ്വസ്ത മാനസനോ കാര്യം മറച്ചു വെക്കുന്നു. പരിപാലനമില്ലാത്തിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട്. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും. ജാമ്യം നിൽക്കാൻ പോകാത്തവനോ നിർഭയനായിരിക്കും. ലാവണ്യമുള്ള സ്ത്രീമാനം രക്ഷിക്കുന്നു. വക്രന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. വക്രബുദ്ധിക്കാരൻ സ്വന്തം പ്രാണന നന്മ ചെയ്യുന്നു. ക്രൂരനോ സ്വന്തം ജഡത്തെ ഉപദ്രവിക്കുന്നു. ദുഷ്ടൻ മൃഹാലാഭം ഉണ്ടാക്കുന്നു. നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായി പ്രതിഫലം കിട്ടും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു. ദോഷത്തെ പിന്തുടരുന്നവനോ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. വക്രബുദ്ധികൾ ലേഹോവയ്ക്ക് വെറുപ്പ്. നിഷ്കളങ്ക മാർഗികളയോ അവനും പ്രസാദം. ദുഷ്ടന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കണം. നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും. വിവേകമില്ലാത്ത ഒരു സ്ത്രീ പന്നിയുടെ മൂക്കിൽ പൊൻകുന്നൂപ്പിച്ചതുപോലെ നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ. ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു. മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. സുതാര്യ മാനസൻ ദുഷ്ടി പ്രാപിക്കും. തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ധാന്യം കൂട്ടിയിട്ട് കൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും. അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും. നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു. പിന്നെ തിരിയുന്നവനോ അത് തന്നെ കിട്ടും. തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും. നീതിമാന്മാരോ പച്ചില പോലെ തഴയ്ക്കും. സംഭവനത്തെ വലയ്ക്കുന്നവന്റെ അനുഭവം വായുവത്രേ. പോഷൻ ജ്ഞാനഹൃദയന് ദാസനായിത്തീരും. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം. ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ ദുഷ്ടനും പാപിക്കും. എത്രയധികം പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. ശാസന വെറുക്കുന്നവനോ മൃഗപ്രായൻ. ഉത്തമൻ യഹോവയോട് പ്രസാദം സാധിച്ചു. ഗുരുവായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല. നീതിമാന്മാരുടെ പേരുണകിപ്പോകയില്ല. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം. നാണം കെട്ടപ്പെടോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം. നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം. ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചരിവത്രേ. ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞുവെക്കുന്നു. നേരുള്ളവരുടെ വാക്കോ അവരെ വിടുവിക്കുന്നു. ദുഷ്ടൻ മറിഞ്ഞു വീണു ഇല്ലാതെയാകും. നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. മനുഷ്യൻ തന്റെ ബുദ്ധിക്കൊത്തവണ്ണം ശ്ലാഘിക്കപ്പെടുന്നു. വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു. മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തിന് മുട്ടുള്ളവനേക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു വൃത്തനുള്ളവൻ ശ്രേഷ്ഠനാകുന്നു. നീതിമാൻ തന്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു. ദുഷ്ടന്മാരുടെ ഉള്ളമോ ക്രൂരമത്രേ. നിലം കൃഷി ചെയ്യുന്നവൻ ആഹാരം സമൃദ്ധിയായി കിട്ടും. നിസാരന്മാരോ പിൻചെല്ലുന്നതോ ബുദ്ധിഹീനൻ. ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു. നീതിമാനന്മാരുടെ പേരോ ഫലം നൽകുന്നു. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കണിയുണ്ട്. നീതിമാനോ കഷ്ടത്തിൽ നിന്നും ഒഴിഞ്ഞു വരും. തന്റെ വായുടെ ബലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും. തന്റെ കൈകളുടെ പ്രവർത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. പോഷന് തന്റെ വായി തോന്നുന്നു. ജ്ഞാനിയോ ആലോചന കേട്ടന് സ്നേഹിക്കുന്നു. പോഷന്റെ നീല സംഘർഷണം വെളിപ്പെടുന്നു. വിവേകമുള്ളവനോ ലജ്ജ അടക്കി വെക്കുന്നു. സത്യൻ പറയുന്നവൻ നീതി അറിയിക്കുന്നു. കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു. വായുവർ വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവനുണ്ട്. ജ്ഞാനിയുടെ ആപോ സുഖപ്രദം. സത്യം പറയുന്ന ആദരം എന്നേക്കും നിലനിൽക്കും. വ്യാജം പറയുന്ന നാപോ മാത്രം നേരത്തേക്കേ ഉള്ളൂ. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്. സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. നീതിമാൻ ഒരു തിന്മയും ഭവിക്കയില്ല. ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും. വ്യാജമുള്ള ആദരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്. സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. വിധവകൾ വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വെക്കുന്നു. പോഷന്മാരുടെ ഹൃദയമോ പോഷത്വം പ്രസിദ്ധമാക്കുന്നു. ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും. മടിയനോ പുതിയ വേലയ്ക്കായി പോകേണ്ടി വരും. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു. ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. നീതിമാൻ കൂട്ടുകാരൻ വഴികാട്ടിയാകുന്നു. ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു. മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല. ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിന്റെ പാതയിൽ മരണം ഇല്ല. ജ്ഞാനമുള്ള മകനപ്പന്റെ പ്രബോധനാഫലം പരിഹാസിയോ ശാസന കേട്ടനുസരിക്കുന്നില്ല. തന്റെ വായുടെ ബലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. രോഗികളുടെ ആഗ്രഹമോ സാഹസം തന്നെ. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കുന്നു. മടിയൻ കൊതിച്ചിട്ടുമൊന്നും കിട്ടുന്നില്ല. ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും. നീതിമാൻ പോഷ്ട് വെറുക്കുന്നു. ദുഷ്ടനോ ലജ്ജയും നിന്നയും വരുത്തുന്നു. നീതി സന്മാർഗിയെ കാക്കുന്നു. ദുഷ്ടതയോ പാപിയെ മറിച്ചു കളയുന്നു. ഒന്നുമില്ലാഞ്ഞിട്ടും ധനികനെന്ന് നടിക്കുന്നവനുണ്ട്. വളർധനമുണ്ടായിട്ടും ദരിദ്രനെന്ന് നടിക്കുന്നവനുമുണ്ട്. മനുഷ്യന്റെ ജീവന് മറവില അവന്റെ സമ്പത്ത് തന്നെ. ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു. ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. അഹങ്കാരം കൊണ്ട് വിവാദം മാത്രം ഉണ്ടാകും ഉണ്ടാകുന്നു. ആലോചന കേൾക്കുന്നവർക്കൊന്നും ജ്ഞാനമുണ്ട്. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു വന്നു പോകും. അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വരും. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി. കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ കുറവാകുന്നു. അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞു പോകും. സൽബുദ്ധിയാൽ രഞ്ജനയുണ്ടാകുന്നു. ദ്രോഹിയുടെ വഴിയോ ദുർഘടം. സൂക്ഷ്മ ബുദ്ധിയുള്ള ഏവരും പരിജ്ഞാനത്തെ പ്രവർത്തിക്കുന്നു. പോഷണോ തന്റെ പോഷത്വം വളർന്നു കാട്ടുന്നു. ദുഷ്ടൻ പോഷത്തിൽ അകപ്പെടുന്നു. വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു. പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യോ ലജ്ജയും വരും. ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കുന്നു. ഇച്ഛാനിവൃത്തി മനസ്സിന് മധുരമാകുന്നു. ദോഷം വിട്ടകലുന്നതോ പോഷന്മാർക്ക് വെറുപ്പ്. ജ്ഞാനികളോടുകൂടെ നടക്കാൻ ഈ ജ്ഞാനിയാകും. പോഷന്മാർക്ക് കൂട്ടാളിയായവനോ വിസ്മിക്കേണ്ടി വരും. ദോഷം പാപികളെ പിന്തുടരുന്നു. നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും. ഗുണമാൻ മക്കളുടെ മക്കൾക്ക് അവകാശം നിശ്ചയിക്കുന്നു. പാപിയുടെ സമ്പത്തോ നീതിമാനു വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. സാധുക്കളുടെ കൃഷിയെ വളരെ ആഹാരം നൽകുന്നു. എന്നാൽ അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവരും ഉണ്ട്. പടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു. അവനെ സ്നേഹിക്കുകയോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു. ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കും. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവർ കൊണ്ട് വീട് പണിയുന്നു. പോഷത്വമുള്ളവരോ അത് സ്വന്തകളാൽ പൊളിച്ചു കളയുന്നു. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ. നടപ്പിൽ വസതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. പോഷന്റെ വായിൽ ഡംഭത്തിന്റെ വടിയുണ്ട്. ജ്ഞാനികളുടെ അധരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു. കാളുകളില്ലാത്തിടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത് കാളയുടെ ശക്തി കണ്ടോ വളരെ ആദായമുണ്ട്. വിശ്വസ്ത സാക്ഷി പോഷ്ക്ക് പറകയില്ല. കള്ളസാക്ഷിയോ പോഷ്ക്ക് വിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചതും കണ്ടെത്തുന്നില്ല. വിവേകമുള്ള മനോപരിജ്ഞാനം എളുപ്പം. മൂടന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകാം. പരിജ്ഞാനമുള്ള ആദരങ്ങൾ ഇനി അവനിൽ കാണുകയില്ല. വഴി തിരിച്ചറിയുന്നത് വിവേകിക്ക് ജ്ഞാനം. ചരിക്കുന്നതോ പോഷന്മാരുടെ ഘോഷത്വം. ദുഷ്ടന്മാരെ അകൃത്യയാഗം പരിഹസിക്കുന്നു. നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു. അതിന്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും. നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും. ചിലപ്പോൾ ഒരു വലിയ മനുഷ്യനുമായി തോന്നും. അതിന്റെ അവസാനമോ മരണവഴികളത്രേ. ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിക്കാം. സന്തോഷത്തിന്റെ അവസാനം ദുഃഖവുമാകാം. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തന്നെ നടപ്പിൽ മടുപ്പ് വരും. നല്ല മനുഷ്യനെയോ തന്റെ പ്രവൃത്തിയിൽ തന്നെ തൃപ്തി വരും. അല്പബുദ്ധി ഞാനിപ്പെട്ട് ദോഷാകറ്റി നടക്കുന്നു. പോഷണോധികാരം കൊണ്ട് നിർഭനായി നടക്കുന്നു. പൊൻകോപി പോഷത്വം പ്രവർത്തിക്കുന്നു. ദുരുവായി ദ്വേഷിക്കപ്പെടും. അല്പബുദ്ധികൾ പോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു. സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു. ദുർജനം സജ്ജനത്തിന്റെ മുമ്പിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതിൽക്കലും വന്നു നിൽക്കും. ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകിക്കുന്നു. ധനവാനോ? വളരെ സ്നേഹിതന്മാരുണ്ട്. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു. എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. ദോഷം നിരൂപിക്കുന്നവൻ വഴങ്ങു പോകയില്ല. നന്മ നിരൂപിക്കുന്നവർക്കും അതേ നിശ്ചസ്തയും ലഭിക്കുന്നു. എല്ലാ തൊഴിലും കൊണ്ടും ലാഭം വരും. അസരചർവണം കൊണ്ടോ ഞെരുക്കണത്രേ വരൂ. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം. മൂഢന്മാരുടെ ഭോഷത്വമോ ഭോഷത്വം തന്നെ. സത്യസാക്ഷി പ്രാണനെ രക്ഷിക്കുന്നു. ഭോഷ്ടം വിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു. യഹോവാവസ്ഥിതരിൽ ധൈര്യമുണ്ട്. അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവയ്ക്ക് ജീവന്റെ കുറവാകുന്നു. അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞു പോകും. പ്രജാബാഹുല്യം രാജാവിന് ബഹുമാനം. പ്രജാഹീനതയോ പ്രഭുവിന് നാശം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ. മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ. അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. എളിവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടന് തന്റെ ദുഷ്ടതയിൽ വീഴ്ച വരുന്നു. നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനമടക്കി പാർക്കുന്നു. മൂഢന്മാരുടെ അന്തരംഗത്തിൽ ഉള്ളതോ വെളിപ്പെട്ടു വരും. നീതിജാതി ജാതിയെ ഉയർത്തുന്നു. പാപമോ വംശങ്ങൾക്ക് അപമാനം. ബുദ്ധിമാനായ ദാസനെ നാണം കെടുത്തുവനോ അവന് കോപം നേരിടും. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു. മൂഢന്മാരുടെ വായോ ഭോഷത്വം ഒഴിക്കുന്നു. യഹോവയുടെ കണ്ണ് എല്ലാവിടമുണ്ട്. ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നാവിന്റെ ശാന്ത ജീവവൃക്ഷം. അതിന്റെ വസ്തുതയോ മനോവ്യസനം. ഭോഷൻ അപ്പന്റെ പ്രബോധനം നിരസിക്കുന്നു. ശാസന കൂട്ടാക്കുന്നവനോ വിവേകിയായി തീരും. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്. ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം. ജ്ഞാനികളുടെ അതരങ്ങൾ പരിജ്ഞാനം വിതറുന്നു. മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്. നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്. എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു. സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും. ശാസന വെറുക്കുന്നവൻ മരിക്കും. പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു. മനുഷ്യപുത്രന്മാരുടെ ഹൃദയം എത്ര അധികം പരിഹാസി. ശാസന ഇഷ്ടപ്പെടുന്നില്ല. ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു. ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു. മൂഢന്മാരുടെ വായോ പോഷത്വം ആചരിക്കുന്നു. അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം. സന്തുഷ്ട ഹൃദയം നൗനിത്യം ഉത്സവം. ബഹുനിക്ഷേപവും അതിനോടുകൂടെയുള്ള കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവയോടുകൂടി അത്ഭുതമുള്ളത് നമ്മൾ. ദോഷമുള്ളിടത്തെ ചടിപ്പിച്ച നാളേക്കാൾ സ്നേഹമുള്ളിടത്തെ അനുമോചനം നല്ലത്. ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു. ദീർഘക്ഷമയുള്ളവനോ കലഹം സമീപിക്കുന്നു. മടിയന്റെ വഴി മുള്ളുവേലുവേലെ പോലെയാകുന്നു. നീതിമാന്മാരുടെ പാതയോ പെരുവിഴി തന്നെ. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു. മൂഢനോ അമ്മയെ നിന്ദിക്കുന്നു. പോഷത്വം ബുദ്ധിഹീനന് സന്തോഷം. വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. ആലോചനക്കാരുടെ ബഹുപ്രത്താലോ അവ സാധിക്കുന്നു. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. തക്ക സമയത്ത് പറയുന്ന വാക്കെത്ര മനോഹരം. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. കീഴുള്ള വാക്കുകളെ അവൻ ഒഴിഞ്ഞു പോകും. വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും. ദുരുപായങ്ങളെ ഹോമിക്ക് ഉറപ്പ്. ദയാവാക്കോ നിർമ്മലം. ദുരാഗ്രഹിതന്റെ ഭവനത്തെ വലയ്ക്കുന്നു. കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും. നീതിമാൻ മനസ്സിലാലോചിച്ച് ഉത്തരം പറയുന്നു. ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു. നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. നല്ല വർത്തമാന അസ്ഥികളെ തണുപ്പിക്കുന്നു. ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കും. പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു. ശാസന കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു. യഹോവയ്ക്ക് ഗാനോപദേശമാകുന്നു. മാനത്തിന് വിവേക മുന്നോടിയാകുന്നു. ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ. നാവിന്റെ ഉത്തരമോ യഹോയാൽ വരുന്നു. മനുഷ്യന് തന്റെ വഴികളൊക്കെ വെടിപ്പായി തോന്നുന്നു. യഹോവയോ ആത്മാക്കളെ ചൂക്കി നോക്കുന്നു, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്ക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനന്ത ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കുകയല്ല എന്നതിന് ഞാൻ തന്നെ കൈയടിക്കുന്നു. ദയയും വിശ്വസ്തയും കൊണ്ട് കൃത്യം പരിഹരിക്കപ്പെടുന്നു, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ടകലുന്നു. പുരുഷന്റെ വഴി യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടുള്ള അല്പം നന്ന്. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടികളോ യഹോവ ക്രമപ്പെടുത്തുന്നു. രാജാവിന്റെ അധരങ്ങളിൽ അരുളപ്പാടുണ്ട്, ന്യായവിധിയിൽ അവന്റെ വായ പിഴയ്ക്കുന്നതുമില്ല. ഒത്ത വെള്ളിക്കോലും ത്രാസം യഹോവയ്ക്കുള്ളവാ. സഞ്ജീവനെ പടിയൊക്കെയും അവന്റെ പ്രവൃത്തിയാകുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നത് രാജാക്കന്മാർക്ക് വെറുപ്പ്, നീതി കൊണ്ടല്ലോ സിംഹാസനം സ്ഥിരപ്പെടുന്നത്. നീതിയുള്ള അധരങ്ങൾ രാജാക്കന്മാർക്ക് പ്രസാദം. നേർ പറയുന്നവനെ അവൻ സ്നേഹിക്കുന്നു. രാജാവിന്റെ ക്രോധം മരണദൂതന തുല്യം. ജ്ഞാനമുള്ള മനുഷ്യനോ അതിനെ ശമിപ്പിക്കും. രാജാവിന്റെ മുഖപ്രസാദത്തിൽ ജീവനുണ്ട്. അവന്റെ പ്രസാദം പിന്മഴയ്ക്ക് മേഘം പോലെയാകുന്നു. തങ്കത്തേക്കാൾ ജ്ഞാനം സമ്പാദിക്കുന്നത് എത്ര നല്ലത്! വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം! ദോഷമകറ്റി നടക്കുന്ന നേരുള്ളവരുടെ പെരുവഴി തന്റെ വഴിയെ സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. ഗർവികളോട് കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവനോട് താഴ്മയുള്ളതായിരിക്കുന്നത് നല്ലത്. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ജ്ഞാനഹൃദയൻ വിവേകി എന്ന് വിളിക്കപ്പെടും. അധരമാധുര്യം വിജയെ വർദ്ധിപ്പിക്കും. വിവേകം വിവേകി ജീവന്റെ ഉറവാകുന്നു. പോഷന്മാരുടെ പ്രബോധനമോ പോഷത്വം തന്നെ. ജ്ഞാനിയുടെ ഹൃദയം അവന്റെ വായെ പഠിപ്പിക്കുന്നു. അവന്റെ അധരങ്ങൾക്ക് വിജയ വർദ്ധിപ്പിക്കുന്നു. ഇമ്പമുള്ള വാസുരംഗത്തെയാകുന്നു. മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യത്വമായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. ദൈവമേ സുജനക്ക് യോഗ്യമാകുന്നു വരയ്ക്കുമോ.
പ്രാർത്ഥിക്കാം. തിരുനാമത്തിൽ നിന്നും മരുവാഞ്ചിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നവരങ്ങളിൽ സ്തുതിയും. ദേവ ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സുദരാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചയോടെ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ തെളിപ്പാണി പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നോട് ബുധനാഴ്ചയോടെ ദൈവസന്നിധിയിൽ അരിപ്പാനും ദൈവം ചെയ്യുന്ന വലിയ നന്മകളെ ഓർമ്മയോട് കുതിപ്പാനും നമുക്ക് തന്നിരിക്കുന്ന അവസരത്തെ ഓർ ദൈവത്തെ മാറ്റപ്പെടുത്താം. ജീവിതത്തില് ദൈവസന്നിധിയിൽ ആയിരിക്കും നിമിഷം ഏറ്റവും വിലയേറിയ നിമിഷമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ലഭിച്ചിരിക്കുന്ന ഈ നിമിഷം ദൈവസന്ധം പോലെ ഉപയോഗപ്പെടുത്തുവാൻ തക്ക ഓർണം ദൈവമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കുന്ന ഗീതങ്ങളും പ്രാർത്ഥനകളും അപേക്ഷകളും തന്റെ ഉന്നതമായ സിംഹാസനത്തിൽ സ്വീകാര്യോഗ്യമാകുവാൻ തക്കോണം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ അല്പനേരം കാര്യപ്പാൻ തക്കോണം ഇടയാകണം. സാധ്യമില്ലെങ്കിലും തിരുമനസനെ വളരെ സ്നേഹത്തോടുകൂടി ഓർക്കുകയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക സുരക്ഷതയും പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന എല്ലാ ആരാധികരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം. അതോടൊപ്പം തന്നെ ഈ ധന്യമാം ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഇല്ലാണ്ട സെന്റ് തോമസ് ഓസ്ത്ര പള്ളിയുടെ വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട ബെന്നിയച്ചനെ വളരെ സ്നേഹാദരോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനാപൂർവ്വം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കത്തക്ക ഓണം ഇടയാകുവാൻ സംഗതിയാകണം എന്നുള്ള പ്രാർത്ഥനകളോടി ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ഗീതമാലപിക്കും തുറന്നു ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്.
പാഠപുസ്തകത്തിലെ 23-ാമത്തെ ഗീതം. അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്തകൃപ പെരുന്നദിയെ, അനുദിനം നിൻ പദം ഗതിയെ, അടിയാനു നിൻ കൃപ മതിയെ. ദൈവകൃപയുടെ അപാരമായ ആഴങ്ങൾ ജീവിതത്തിലേക്ക് ലഭിക്കപ്പെടുവാൻ തക്കവണ്ണം പാട്ടുകാരൻ ആഗ്രഹിച്ചപ്പോൾ തൂലികയിലൂടെ രചിച്ചുവെച്ച ഗീതം ഏവർക്കും സുപരിചിതമാണ്. വലിയൊരു കെടുതിയുടെ മധ്യത്തിലൂടെ ഈ പ്രദേശം കടന്നു പോകുമ്പോഴും അനേകർക്ക് ഭവനം നഷ്ടപ്പെട്ടു, അനേകരുടെ ജീവിതത്തിന്റെ താളം തെറ്റിയപ്പോഴും കർത്താവിന്റെ കൃപ മൂലം ഞങ്ങളെ ചേർത്തുകൊണ്ടതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും കെടുതികളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരെ ദൈവം നമ്പുരാൻ തന്റെ കരുണ മൂലം വീണ്ടെടുക്കണമെന്ന് അപേക്ഷിപ്പാനും ഈ പ്രാർത്ഥനാ സംഗമം മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം.
അനുഗ്രഹത്തിൻ അധിപതി അനന്ത കൃപ പെരുന്നതി അനുദിനം നിൻ പാദം ഗതി അടിയാനു നിൻ കൃപ മതി അനുദിനം നിൻ പാദം ഗതി അടിയാനു നിൻ കൃപ മതി വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം വല്ലഭന്തി എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം വല്ലഭന്തി എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം അനുഗ്രഹത്തിൻ അധിപതി ആനന്ദ കൃപ പെരും നദി തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനിയും തള്ളിടുമോ ഏഴ് എന്നെ തീരുബോധിൻ സ്നേഹമെന്നിൽ തള്ളിടുമോ സ്നേഹമെന്നിൽ അനുഗ്രഹത്തിൻ അധിപതി അനന്ത കൃപ പെരും നദി തിരുക്കരങ്ങൾ തരുന്നതല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ അനുഗ്രഹത്തിൻ അധിപതി അനന്ത കൃപ പെരും നദി പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ തണലിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും നിൻ മാർവിടത്തിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും നിൻ മാർവിടത്തിൽ അനുഗ്രഹത്തിൻ അധിപതി അനന്ത കൃപ പെരും നദി അനുദിനം നിൻ പാദം ഗതി അടിയാരു നിൻ കൃപമതി അനുദിനം നിൻ പാദം ഗതി അടിയാരു നിൻ കൃപമതി പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതലെന്നും വന്നേക്ക് തന്നെ ആപീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി. ദൈവമാകർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഒരുങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാൻ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സസദാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്നടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാർക്കുമോർ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, ദൈവം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പോൻ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ അതിനപ്പെട്ടവൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആ പീൻ കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധിമതിയായ കന്യക വൃത്തമറിയാമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ. ആ പീൻ കർത്താവേ നീ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട ജയത്തോടെ നിന്റെ പിതാവിന്റെ അടുക്കലെത്തി അവന്റെ വലതുഭാഗത്തിരുന്ന് ഭൂമിയിൽ നിന്ന് മനുഷ്യരെ പോലെ നീ കരയറുകയും സ്വർഗത്തിൽ ദൈവത്തെ പോലെ കൈക്കൊള്ളപ്പെടുകയും ചെയ്തു. കർത്താവേ ഞങ്ങൾ നിന്റെ പിതാവിന്റെ അടുക്കൽ കയറുവാനായിട്ട് ആത്മാവിന്റെ വേഗതയുള്ള ചിറകുകളെ ഞങ്ങൾക്ക് നൽകേണ്ടവേ. കർത്താവേ പാപമൊഴുകൽ നിന്ന് ഞങ്ങളുടെ ആത്മാക്കളെ നീ കരയറ്റേണ്ടവേ. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ നിന്റെ എതിരേൽപ്പിനെ വന്നെത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകേണ്ടവേ. നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു നിന്ന് ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊള്ളുമാറാകണമേ. ദൈവമായ കർത്താവേ മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗത്തിലെ മഹിമാസനത്തിൽ നിറങ്ങി വന്ന് മനുഷ്യാവതാരം ചെയ്ത സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ കൃപയോടെ വിടർത്തി രക്ഷിച്ചവനായ മശിഹ തമ്പുരാനെ, മൺമേരും മറവിക്കാരും പാപികളുമായി ഞങ്ങളിൽ നിന്ന് നിന്റെ കൃപയെ മറയ്ക്കുകയും കരുണയോടല്ലാതെ ന്യായമായ വിധത്തിൽ നീ ഞങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിലനിൽപ്പാൻ കഴിയാവുന്നവനാരുണ്ട്? ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവ് ജലപ്രളയം കഴിഞ്ഞപ്പോൾ ഇനി അപ്രകാരം ഭൂമിയെ ശിക്ഷിക്കയില്ലെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ കർത്താവെ അതിവർഷത്താലും വെള്ളപ്പൊക്കത്താലും ഞങ്ങളെ നീ ശിക്ഷിക്കുകയും നശിപ്പിക്കുകയും അരുത്. ഞങ്ങളുടെ മഹാപാപങ്ങളെയും അതിക്രമങ്ങളെയും അഹങ്കാരങ്ങളെയും നിരതിരുവശത്തിനെതിരായുള്ള പെരുമാറ്റങ്ങളെയും വിചാരിച്ചാൽ ഇതിനപ്പുറമായുള്ള അതികഠിനമായിട്ടുള്ള ശിക്ഷകൾക്ക് ഞങ്ങൾ യോഗ്യരാകുന്നു എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. എങ്കിലും കരുണയുള്ള പിതാവെ ഞങ്ങൾ അപേക്ഷിക്കാതെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യാവതാരത്തിനും കഷ്ടതകൾക്കും അപമാനങ്ങൾക്കും കുരിശുമരണത്തിനും നിന്നെ പ്രേരിപ്പിച്ചതായ മനുഷ്യ സ്നേഹവും കരുണയും ഇപ്പോൾ ഞങ്ങളുടെ മേൽ ചൊരിച്ച് ഞങ്ങളോട് നിരപ്പായി ഞങ്ങളെ രക്ഷിക്കേണ്ടവേ. കർത്താവെ അഗതികളുടെ പാർപ്പിടങ്ങൾ വെള്ളത്താൽ ഒഴുകുകയും ധനവാന്മാരുടെ പാർപ്പിടങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞും രാജാക്കന്മാർ പോലും വെള്ളത്തിന്റെയും തണുപ്പിന്റെയും ആധിക്യത്താൽ ഞെരുങ്ങിയും പിതാക്കന്മാരും മാതാക്കളും തങ്ങളുടെ വസ്തുവകകളും വാത്സല്യ കുഞ്ഞുങ്ങൾക്ക് പോലും മൃഗസമ്പാദ്യങ്ങളും മറ്റനേക വസ്തുക്കളും വെള്ളത്തിൽ നശിക്കുന്നതിനെ കുറിച്ച് വ്യസനിച്ചും വിലപിച്ചും ഇരിക്കുന്നു. പ്രായമുള്ളവർ പാപച്ചെളിയിൽ മുങ്ങിയിരിക്കുന്നുവെങ്കിലും നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയാത്ത പൈതങ്ങളെ ഓർത്തെങ്കിലും അതിവർഷം കൊണ്ടുള്ള ആ ശിക്ഷ ഞങ്ങൾ നിരോധിച്ച് നീക്കി തരേണ്ടതേ. കർത്താവേ, ദേശത്തെ ജലപ്രളയത്തിൽ നിന്നും കാത്തു പരിപാലിക്കണമേ. അതി ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരെ അഭയപ്പെടുത്തൽ. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അകപ്പെട്ടിരിക്കുന്നവരുടെ കണ്ണുനീരുകളെ നീ മാറ്റേണമേ. അഭയത്തിനായി അപേക്ഷിക്കുന്നവരെ ദൈവത്തമ്പുരാന്റെ സന്നിധിയിൽ ചേർത്ത് ഉള്ളുമാറാകണമേ. ഞങ്ങളെ എത്രത്തോളം കാത്ത് ഞങ്ങളുടെ ജീവനെ സംരക്ഷിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ലഭിക്കപ്പെടുന്ന സൗകര്യങ്ങളിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തൃപ്തിയുടെ അനുഗ്രഹങ്ങളെ കർത്താവ് നൽകുമാറാകണമേ. ഇതിന്റെ തൃക്കൈ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശുഭവത്സരങ്ങളും സന്തോഷത്തിന്റെ മാസങ്ങളും ഞങ്ങൾക്ക് തുടർന്ന് നൽകുകയും ഞങ്ങളുടെ ജീവിതത്തെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാനും ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ അഭയപ്പെടുന്നു. ശുദ്ധിമതിയായ അമ്മയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് സങ്കേതമാകേണ്ടമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇടപെടാതെ കരയേറ്റുമാറാകണമേ. ഹോ ശുവബുകൂൽ സുബാൻവീൻ.
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, പ്രിയപ്പെട്ട ബെന്നിയച്ഛൻ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു ബുധനാഴ്ച കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മൾ അനുഗ്രഹിച്ചതിന് നമുക്ക് ദൈവത്തെ വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും വന്നിക്കുകയും. സാധാരണ പറയുന്നത് പോലെ വിവിധ സ്ഥലങ്ങളിൽ നമ്മളായിരിക്കുന്നു. പ്രഭയോടും നല്ല ദൈവാശ്രയ ബോധത്തോടും കൂടെ ഈ സുസൂഹയെ സംബന്ധിക്കുവാൻ തക്കവണ്ണം എല്ലാവരും ശ്രദ്ധിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോണുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ അത് മ്യൂട്ട് ചെയ്ത് പ്രസംഗിക്കുന്നവർക്കും മറ്റു ആളുകൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ നിങ്ങൾ ക്രമീകരിക്കണം എന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. സാധാരണ ഓർപ്പിക്കുന്ന പോലെ ദൈവസ്ഥലിൽ ആരും പഠിപ്പിക്കുന്ന ഓരോ നിമിഷങ്ങളും തിരുവം തന്ന അനുഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വാസ്തവത്തിൽ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഈ ശുശ്രൂഷ ഇന്നിവിടെ നിർവഹിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. കാരണം ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം അറിയാം, ഹ്യൂസ്റ്റണിലും അല്ലെങ്കിൽ ഇതിന്റെ പരിസര പ്രദേശത്തും ഉണ്ടായിട്ടുള്ള വളരെ വളരെ ദാരുണമായ തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ, ശക്തമായ മഴയും കൊടുങ്കാറ്റും മൂലം ടെക്സാസ് നഗരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഭീകരമായ ഒരു നിരീക്ഷത്തിൽ കൂടിയാണ് കഴിഞ്ഞ കുറെ ദിനങ്ങൾ നമ്മൾ മുന്നോട്ട് പോയത്. എങ്കിലും നമ്മുടെ പള്ളികളിലൊക്കെ പ്രാർത്ഥിക്കുകയും എല്ലാവരും വളരെ ഉത്കണ്ഠയോടുകൂടി ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെയൊക്കെ ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ ദേശത്തെ മുഴുവൻ നാശം ലഭിക്കാവുന്ന ഏറ്റവും വലിയ അപകടത്തിൽ നിന്ന് തമ്പുരാൻ സംരക്ഷിച്ചു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇപ്പോഴ് ഈ കൊടുങ്കാറ്റ് ലൂസിയാണ് അക്കാലത്തേക്കൊക്കെ ഇങ്ങനെ പോയി, അവിടെയും കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ശക്തമായ വെള്ളപ്പൊക്കങ്ങളും ഫ്ലഡിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ദൈവം അതിൽ നിന്നൊക്കെ നമ്മളെ വീണ്ടെടുക്കുന്നു. അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രതിബന്ധങ്ങളിലൊക്കെ തമ്പുരാന്റെ ബലമുള്ള സുജതി നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ളത് തീർത്തും ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും വലിയ അതിശയം തോന്നിയത്, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രതിക്ഷോഭങ്ങൾ നടക്കുമ്പോഴും അവിടെയൊക്കെ ദൈവനാമം മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ വാച്ച് ചെയ്യുമ്പോൾ നാനാദേശത്തോന്നും വിവിധ ഭാഷക്കാരായ ചെറുപ്പക്കാരെ അവരുടെ വീടും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്ന കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം അറിഞ്ഞു തിരിച്ചിരിക്കുന്നത്. ഓരോ മനുഷ്യനും പറയുന്ന അവരെ ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ അടുത്ത് അവർ പറയുന്നൊരു കാര്യം, ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ദൈവനാമത്തിലാണ്. അത് വലിയ ഒരു ഒരു ലോകം മുഴുവൻ അറിയേണ്ട ഒരു സംഗതിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് വി ആർ ഡൂയിങ് സർവീസ്. ശരിക്കും ഓരോ വ്യക്തികളും അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നമ്മളൊക്കെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും സഹായ ഹസ്തങ്ങൾ നമുക്ക് വീണ്ടെടുക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ഓരോരുത്തരുടെ ദൈവം ഒരുക്കുമെന്നുള്ളത് നല്ല മിടുക്കരായ ചെറുപ്പക്കാരൊക്കെ ദൈവത്തിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ അവരെ അതിന് പ്രേരിപ്പിക്കുന്ന ഒരു വലിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. പക്ഷെ നമ്മള് ആ ഒരു ദൈവ സ്നേഹത്തിലായിരിക്കാൻ തക്കവണം നമ്മളല്ല ദൈവ സ്നേഹത്തിന്റെ ആഴം ഇതുപോലുള്ള ജീവിതത്തിലെ പ്രതിബന്ധങ്ങളിൽ തിരിച്ചറിയണം. ഒരുപക്ഷെ ഇതുപോലുള്ള പ്രതിക്ഷോഭങ്ങളും ഒക്കെ നമുക്ക് തരുന്ന വലിയൊരു മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ വലിയൊരു പ്രത്യാശയാണെന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ബോധങ്ങളെ വിചാരങ്ങളെ ഉയരണമെന്ന് ആമുഖമായിട്ട് ഈ സമയത്ത് ഓർപ്പെടുത്തുകയാണ്. ഇന്നത്തെ സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ബെന്നിയച്ഛനാണ്. അച്ഛനെ നമുക്കറിയാം, അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളി വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. വിവിധ സഭയുടെ വിവിധ തലങ്ങളിലൊക്കെ അച്ഛൻ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ അച്ഛന്റെ സാന്നിധ്യം നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് ഉണ്ടാകുന്നുള്ളത് നമുക്കറിയാം. എപ്പോൾ വിളിച്ചാലും ഒരു മടിയും കൂടാത്ത തിരക്കാണെങ്കിലും അച്ഛന്റെ നല്ല വാർഷയുടെ കൽപ്പം തക്കവണ്ണം നമുക്കിടയായിട്ടുണ്ട്. വാസ്തവത്തിൽ ഞാൻ ഇന്ന് ഈ പ്രസംഗം ഇതിൽ സംഘടിച്ചത് തന്നെ ഒരു വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ടോന്നാണ്. കാരണം കഴിഞ്ഞ ഞായറാഴ്ച കുർബാന അർപ്പിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി പോയപ്പോൾ വളരെ അഭിചാരിതമായിട്ട് എന്റെ വണ്ടി ഒരു വെള്ളത്തിലോട്ട് ബിൽഡിങ്ങിലോട്ട് അകപ്പെട്ടു. പകുതിയോളം വണ്ടി വെള്ളമാണ് ഞങ്ങൾ രക്ഷപ്പെട്ട് ഓടുകയാണ്. ഇതിൽ തന്നെയും വാഹനമൊക്കെ കയറ്റി വണ്ടിയൊക്കെ ഓടുന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ആവശ്യത്തിനുള്ളതാണ്. അങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ ആ ഒരു അവസരത്തിൽ ആരെ പോലും ഈ ശുശ്രൂഷ മുടങ്ങരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കൈസക്കത്തിനാണെങ്കിലും ഞങ്ങളൊക്കെ ഈ ശുശ്രൂഷ നേർത്തു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ബന്യത്തിനെ പോലുള്ള നല്ല വൈദികരുടെയൊക്കെ നല്ല വാക്കുകളും സാന്നിധ്യവും ഒക്കെ ഈ ശുശ്രൂഷയിൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും അത് വലിയ ഒരു സംഗതിയായിട്ട് തിരിച്ചറിയുകയാണ്. വളരെ സ്നേഹാദരവോടുകൂടി പ്രിയപ്പെട്ട അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനു മുമ്പ് ഇപ്പോഴെ അരമനയിൽ ഐസക്കത്തിന് നേതൃത്വത്തിന് സുവിശേഷ ജീവിതം പാടും. അതിനുശേഷം തീർത്ഥപ്പെട്ട ശേഷം തിരുവനന്തപുരം സംസാരിക്കുന്ന
പാഠപുസ്തകത്തിലെ 65-ാമത്തെ ഗീതം. ദൈവം തമ്പുരാൻ തന്റെ ജനത്തിന്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള വിശ്വാസത്തിൽ പാട്ടുകാരൻ രചിച്ചു വെച്ച ഒരു ഗീതം. പ്രാർത്ഥന കേൾക്കണമേ, കർത്താവേ എൻ യാചന നൽകണമേ. പ്രാർത്ഥനയാണ് സകല കാര്യങ്ങളുടെയും ഉത്തരം. ദൈവത്തോട് ആശയവിനിമയം നടത്തുന്നതോടൊപ്പം തന്നെ ദൈവം തമ്പുരാന്റെ കൃപയും ബലവും ലഭിക്കാൻ, അഭയസ്ഥാനമായിരിക്കാൻ ദൈവം നൽകുന്ന പ്രത്യാശയുടെ നങ്കൂരം ഈ പ്രാർത്ഥനയോടെ ലഭിക്കുമെന്നുള്ള ഒരാശയം ഈ പാട്ടിനകത്തുണ്ട്. എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവകൃപയുടെ അപാരമായ ഈ നന്മയെ സ്വീകരിപ്പാൻ ഈ പാട്ടിൽ പങ്കുചേരണമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോർദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. താതനും മാതാവും നീയെനിക്കല്ലാതെ, താതനും മാതാവും നീയെനിക്കല്ലാതെ, ഭൂതലം തന്നിലില്ലേ വേറാരുമൻ, ആതങ്കം നീക്കിടുവാൻ വേറാരുമൻ, ആതങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ, സ്വന്ത കുമാര സംബ്രീതിയോ തന്തേ ചേർന്നിരുന്ന സംബ്രീതിയോർ തന്തേ ചേർന്നിരുന്ന പ്രാർത്ഥന കേൾക്കണവേ കർത്താവേ യാചന നൽകണമേ കർത്താവേ യാചന നൽകണമേ.
വലിയ ദിനനാമത്തിനെ മാത്രം ഉണ്ടായിരിക്കട്ടെ. 143 സങ്കീർത്തനം നമുക്ക് വായിക്കാൻ ഈ സമയത്ത് 143 സങ്കീർത്തനം പ്രസംഗം വായിക്കാവുന്നതാണ്. അതിനുശേഷം അതിനെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. 143
സങ്കീർത്തനം. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരണമേ. നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. അടിയനെ ന്യായസ്ഥാനത്തിൽ പ്രവേശിപ്പിക്കരുതേ. ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകില്ലല്ലോ. ശത്രു എന്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു. അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ആകയാൽ എന്റെ മനം എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. നിന്റെ സകല പ്രവൃത്തികളെ ഞാൻ ധ്യാനിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. ഞാൻ എന്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുന്നു. വരണ്ട നിലം പോലെ എന്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. യഹോവേ, വേഗം എനിക്ക് ഉത്തരമരുളണമേ. എന്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിക്കാൻ നിന്റെ മുഖത്തെ എനിക്ക് മറയ്ക്കരുതേ. രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ എന്റെ ഉള്ളം നിങ്ങളിലേക്ക് ഉയർത്തുന്നുവല്ലോ. യഹോവേ, എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. നിന്റെ ഇഷ്ടം ജീവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. യഹോവേ, നിന്റെ നാമം നിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ നീതിയാൽ എന്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. നിന്റെ ദയയാൽ എന്റെ ശത്രുക്കളെ സംഹരിക്കണമേ. എന്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരെയൊക്കെ നശിപ്പിക്കണമേ. ഞാൻ നിന്റെ ദാസനാകുന്നുവല്ലോ. ദൈവമേ, സ്തുതനക്ക് യോഗ്യമാകുന്നു.
കർത്താവിൽ പ്രിയ വൈദികരെ, പ്രിയ വിശ്വാസികളെ, സമയത്താൽപ്പസമയം നമുക്ക് ഈ വിശുദ്ധ സങ്കീർത്തനം 143 സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥനയെ പറ്റിയുള്ള ഒരു പഠനമായിട്ടാണ് വേദപുസ്തകത്തിന്റെ ഒരു പുസ്തകം ലെസൺ ഓൺ പ്രയർ. എന്തിനാണ് പ്രാർത്ഥന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തില് നമുക്ക് അനേക തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങള്, പലതരത്തിലുള്ള പരിശോധനകളൊക്കെയും വരുമ്പോഴേ നാം പതറിപ്പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നു. നാം ആ സമയത്ത് ദൈവത്തോട് തന്നെ ദുഃഖിതരായിട്ട് കോപമുള്ളവരായി തീരുന്നു. വിശ്വാസത്തിൽ നിന്ന് നാം ഓടിയകലുന്നു. എന്നാൽ നമുക്കുണ്ടാകാവുന്ന പ്രതികൂലങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുമ്പോൾ നമുക്ക് സഹിഷ്ണുത വർദ്ധിക്കുകയും ദൈവത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചിന്തയുടെ അടിസ്ഥാനം. അതായത്, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ ഏതെങ്കിലും തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യം സാധിക്കാനായിട്ട് മാത്രം ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് വരുന്നത് തന്നെയല്ല. പിന്നെയോ അനുതാപത്തോടുകൂടി ദൈവത്തിന്റെ കടന്നു എന്ന് അവങ്ങളെ എന്നുള്ള കൂടെ എന്ന ഈ ഭാഗത്ത് നാം മനസ്സിലാക്കുന്നു. പോട്ടെ, ഇതിന്റെ സാഹചര്യം 143 സങ്കീർത്തനം എഴുതുവാനുണ്ടായ സാഹചര്യം, വേദശാസ്ത്ര ചിന്ത പറയുന്നത് ഈ സമയത്ത് ദാവീദ് തന്റെ മകനായ അബ്ശാലോമിനെ പേടിച്ച് ഓടിപ്പോകുന്ന സമയത്ത് ഗുഹയിലിരുന്ന് എഴുതിയതാണ് എന്ന് പറയുന്നു. അവിടെ വെച്ചാണ്
പറയുന്നത് നിന്റെ അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുത്, ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകില്ലല്ലോ എന്ന് പറയുന്ന ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ശമുവേൽ പ്രവാചകൻ എഴുതിയ രണ്ടാം പുസ്തകം 12 അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങളാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്കറിയാം, ഞാൻ ആ സംഭവം വിസ്തരിക്കുവാനായി ശ്രമിക്കുന്നില്ല എങ്കിലും അവിടെ പറയുന്നത് ദാവീദ് രാജാവ് സ്വന്തമാക്കി കഴിഞ്ഞപ്പോഴ് പ്രവാചകൻ നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് പറയുകയാണ്, യഹോവയുടെ കൽപ്പന നിരസിച്ച് അവൻ അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ഈ ഊരിയാവിനെ വാൾ കൊണ്ട് വെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയെ എടുത്തു, എന്നിട്ട് അവനെ നീ കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ച ഹിറ്റിനായി ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തത് കൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറിയില്ല. യഹോവ ഇപ്രകാരം വീണ്ടും പറയുകയാണ്, പ്രവാചകം പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് തന്നെ ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും, നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് തന്നെ ഞാൻ നിനക്ക് അനുഭവിക്കും. വളരെ വ്യക്തമായിട്ട് പ്രവാചകൻ യഹോവയുടെ ശബ്ദം ദാവീദിനെ കേൾപ്പിക്കുകയാണ്. നീ ഇത്തരത്തിലുള്ള പാപം ചെയ്തത് കൊണ്ട് നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് തന്നെ ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും, വാൾ നിന്റെ ഭവനത്തിൽ നിന്ന് ഒരു കാലത്തും ഒഴിഞ്ഞു പോവില്ല എന്നർത്ഥം. നീ മരിക്കയില്ല, നീ അനുഭവിച്ചിട്ടേ കടന്നു പോവുകയുള്ളൂ എന്ന് പ്രവാചകൻ പറയുകയാണ്. ഈ സമയത്ത് അതിന്റെ ഒരു പ്രത്യാഘാതമായിട്ട് ദാവീദ് തന്റെ ഇപ്പോഴത്തെ വർത്തമാനകാല സാഹചര്യത്തെ തന്റെ പഴയകാല പരാജയവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നതാണെന്നാണ് വേദശാസ്ത്രജ്ഞർ പറയുന്നത്. തനിക്കിപ്പോഴുണ്ടായിരിക്കുന്ന ആപൽക്കഷ്ടം, തന്റെ മകനിൽ നിന്ന് തന്നെ തനിക്ക് നേരിടുന്ന പ്രയാസങ്ങള്, പ്രതികൂല സാഹചര്യങ്ങളൊക്കെയും തന്റെ ജീവിതത്തിൽ വന്നുപോയ ആ പഴയ പരാജയത്തിന്റെ പരിണിത ഫലമാണ്, അതുമൂലമുണ്ടായിട്ടുള്ള പാപത്തിന്റെ ശമ്പളമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പറയുന്ന രംഗമാണ് ഇതെന്നാണ് വേദശാസ്ത്രജ്ഞന്മാര് പറയുന്നത്. ചില വേദശാസ്ത്രജ്ഞർ പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ കൂടി ചവലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ദാവീദിനെയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. എന്തായാലും ശരി, ആ സാഹചര്യത്തെ നാം മനസ്സിലാക്കുമ്പോഴ് കഠിനമായ പ്രതികൂലമായ സാഹചര്യങ്ങളെ കടന്ന് അതിൽ കൂടി കടന്നു പോകുന്ന നിരാശനായ ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഈ സാഹചര്യം എന്ന് പറയുന്നത്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, വേദശാസ്ത്രജ്ഞരെ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു പാഠം ഇവിടെയുണ്ട്. ഒന്ന്, ഈ സങ്കീർത്തനം 143 സങ്കീർത്തനത്തിലെ ഞാൻ എന്നുള്ള പ്രയോഗം ഇംഗ്ലീഷിലെ ഐ അത് വളരെ പ്രസിദ്ധമായ ഒരു വേദഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഞാൻ എന്നുള്ള പ്രയോഗം ഈ വിശുദ്ധ വേദഭാഗത്തിലെ ഈ വിശുദ്ധ സങ്കീർത്തനത്തില് ഉപയോഗിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന് ആ സമയം, ഈ ഒരു ചുരുങ്ങിയ സമയം നമുക്കത് അതിനെപ്പറ്റി ധ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 പാദത്തിൽ 5 വാക്യത്തിലാണ് ആദ്യം ഞാൻ എന്നുള്ള പദപ്രയോഗം കാണുന്നത്. 5 വാക്യം 143 സങ്കീർത്തന 5 വാക്യത്തിൽ പറയുന്നു, ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. കാരണം ഞാൻ പരദേശിയായ ഒരു മനുഷ്യനാണ്. ദാവീദിന് തന്റെ ആത്മാവുമായിട്ട് താൻ സംസാരിക്കുകയാണ്. തന്റെ മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന ചിന്തയാണ്, ഞാൻ വെറും പരദേശിയാണ് ഈ ലോകത്ത്, ഞാൻ കടന്നുപോകുന്ന മനുഷ്യനാണ്, ഞാൻ മാറിപ്പോകുന്ന മനുഷ്യനാണ്, ഞാൻ ഇന്ന് കണ്ട് നാളെ കാണപ്പെടാത്ത മനുഷ്യനാണ്, ഇന്ന് എനിക്ക് ജീവനുണ്ടെങ്കിലും നാളെ ഞാൻ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാത്ത മനുഷ്യനാണ്. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. എബ്രായ ഭാഷയിലെ ഇതിന് പരദേശി കടന്നു പോകുന്ന മനുഷ്യന്റെ ചിന്തയാണത്. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കും. നമുക്ക് പ്രത്യേകം അറിയാം, പലപ്പോഴും നമ്മള് നമ്മുടെ പഴയ നാളുകളെ ഓർക്കാറുണ്ട്. നമ്മൾ ചിലപ്പോ പറയും, അയ്യോ ഇത്ര വർഷങ്ങൾ എത്ര വേഗം കടന്നുപോയി, അമേരിക്ക വന്നിട്ട് എത്ര വർഷം എളുപ്പം കടന്നുപോയി, അല്ലെ ഞാൻ എന്റെ മക്കൾ എത്ര മാത്രം വേഗത്തിൽ വളർന്നു, അയ്യോ ഞാൻ എന്റെ വീട്ടിൽ ചെറുപ്പത്തിൽ ഇപ്പോഴും കുഞ്ഞായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെയും നമ്മൾ പറയും. പണ്ടത്തെ നാളുകൾ ഞാൻ ഓർക്കുന്നു. ദാവീദിന് താൻ ചിന്തിക്കുകയാണ്, താൻ ആത്മശോധന നടത്തുന്ന ഭാഗമാണിത്. ഒന്നാമതായിട്ട് ഞാൻ പരദേശി, ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ എന്റെ നാളുകളെ എന്നുവാൻ എന്നെ ഉപദേശിക്കണം. ഞാൻ ഓരോ ദിവസവും എന്റെ നാളുകൾ കടന്നു പോകുമ്പോൾ ഞാൻ അതിനോട് ആത്മാർത്ഥതയുള്ളവനായി വേണ്ട രീതിയിൽ ഞാൻ ജീവിക്കുവാൻ തക്കവണ്ണം, എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം എന്റെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമെന്ന് 90 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് കൊണ്ടാണ്. ഞാൻ പരദേശിയാണ്, എന്റെ നാളുകളെ എണ്ണുവാൻ എന്നെ ഓർപ്പിക്കണം. ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ 143 സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം, ഞാൻ എന്നുള്ള പ്രയോഗം ഇവിടെ പറയുന്നത് ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. രണ്ടാമത് കാണുന്നത്, ആദ്യം പരദേശിയായിട്ടാണ് ദാവീദ് സ്വയം മനസ്സിലാക്കുന്നതെങ്കിൽ രണ്ടാമത് ദാവീദ് ഒരു ധ്യാനിക്കുന്ന വിശുദ്ധനായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ധ്യാനിക്കുന്ന വിശുദ്ധൻ, നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു. അവിടെ വളരെ വ്യക്തമായിട്ട് 5 വാക്യം 2 ഭാഗത്ത് പറയുന്നത്, ദാവീദ് പറയുകയാണ്, യഹോവേ നിന്റെ പ്രവൃത്തികൾ അത്ര ഭയങ്കരം. സങ്കീർത്തനത്തിന്റെ പല ഭാഗത്തും വായിച്ചിട്ടുണ്ട്, 19 സങ്കീർത്തനം പറയേണ്ട, ആകാശങ്ങൾ ദൈവത്തിന്റെ മാതൃകയെ അറിയിക്കുന്നു, ആകാശത്തവന്റെ കൈവേലയെ കാണിക്കുന്നു. വളരെ സുന്ദരമായ പ്രകൃതി, സൃഷ്ടികളെ ഞാൻ ഓർക്കുകയാണ്, എന്റെ പ്രവൃത്തികളെ ഓർത്ത് ഞാൻ നിന്നെ ധ്യാനിക്കുന്നു. രണ്ടാമത്തെ ഞാൻ എന്നുള്ള പ്രയോഗം 143 സങ്കീർത്തനത്തിൽ ധ്യാനിക്കുന്ന വിശുദ്ധൻ നമ്മുടെ ജീവിതത്തിലും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത് ഞാൻ പരദേശിയാണെന്നുള്ള ചിന്ത എന്നെ നാൽക്കുന്നാൾ ഭരിക്കണം. ഈ ലോകത്തിൽ നിന്ന് ഞാൻ കടന്നു പോകുന്നവനാണെന്നുള്ള ചിന്ത നാൽക്കുന്നാൾ ഞാൻ എന്നെ ഭരിക്കണം. പണ്ടത്തെ നാളുകളെ ഓർക്കുകയും വേണ്ടതായ വ്യത്യാസങ്ങളുടെ ഓരോ ദിവസവും ആത്മതോട് ജീവിക്കുവാൻ ശ്രമിക്കണം. രണ്ടാമത് ധ്യാനിക്കുന്ന വിശുദ്ധനായി തീരണം. ദൈവത്തിന്റെ പ്രവൃത്തികളെ ധ്യാനിക്കുന്ന നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത് ഇവിടെ പറയുന്നത് ഞാൻ എന്നുള്ള പ്രയോഗം കാണുന്നത് 5 വാക്യത്തിൽ തന്നെയാണ്, നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. ഞാനെപ്പോഴും ഓർക്കുന്ന, നമുക്കെപ്പോഴും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ചിന്തിക്കുന്ന വിശ്വാസി, തിങ്കിങ് ബിലീവർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ചിന്തിക്കുവാനുള്ള കൃപ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നമ്മൾ പഠിക്കുന്നത്, നമുക്ക് വേണ്ട ഒരു കൃപയെന്ന് പറയുന്നത് നന്ദിയുള്ളവനായി ജീവിക്കാനുള്ള കൃപ. നമുക്ക് പലപ്പോഴും മനുഷ്യന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തുടങ്ങുന്നത് എപ്പോഴാണ്? നമുക്ക് കിട്ടിയതിൽ ആനന്ദിക്കുവാനല്ല, കിട്ടാത്തതിനെ നോക്കിയുള്ള ദുഃഖത്തിലാണ് ഫ്രസ്ട്രേഷൻസ് ഉണ്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുക. കിട്ടിയതിനെ പറ്റി ഓർക്കുകയല്ല, പിന്നെയോ ഇനി കിട്ടാൻ എന്തുണ്ട് എന്നോർത്ത് വേവലാതിപ്പെട്ട് അങ്ങനെ ചിന്തിക്കുന്ന വിശ്വാസിയെ അല്ല വേണ്ടത്. പിന്നെയോ നാളിതുവരെയും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് അതോർത്ത് സന്തോഷിച്ച് ചിന്തിക്കുന്ന വിശ്വാസിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നാം പണം സന്തോഷം പ്രധാന ചിന്തയിൽ വരാൻ സന്തോഷത്തെ നമുക്ക് എന്തായാലും ചെയ്യണമെന്ന് നാം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ ഞാൻ എന്നുള്ള പ്രയോഗം 143 സങ്കീർത്തനത്തില് ഈ സങ്കീർത്തനത്തിൽ കാണുന്ന ഞാൻ എന്നുള്ള പ്രയോഗം, ചിന്തിക്കുന്ന വിശ്വാസി, അതായത് ദൈവത്തിന്റെ പ്രവൃത്തികളെ ഓർത്ത് തന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയുള്ള ചിന്തയോടുകൂടി ഇരിക്കുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കുന്ന നാം ചിന്തിക്കുന്ന വിശ്വാസിയായിത്തീരണം. അതാണ് മൂന്നാമത്തെ. നാലാമത് കാണുന്നത് 6 വാക്യം, ഈ സങ്കീർത്തനത്തിലെ 6 വാക്യം, അവിടെ യാചിക്കുന്ന ഒരു യാചകനായിട്ടാണ് ഞാൻ എന്നുള്ള പ്രയോഗം കാണുന്നത്. യാചിക്കുന്നവനായ ഞാൻ ഇവിടെ വായിക്കുന്നു. 6 വാക്യം വായിക്കുന്നത്, ഞാൻ എന്റെ കൈകളെ നിങ്ങളേക്ക് മലർത്തുന്നു. വരണ്ട നിലം പോലെ എന്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഒരു യാചിക്കുന്ന യാചകനായിട്ട് ദൈവം മുമ്പില് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ യാചനകളൊക്കെയും ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കേണ്ടത്. ചിലപ്പോൾ വിചാരിക്കും നമ്മൾ യാചിക്കുന്നത് നമുക്ക് കിട്ടിയില്ല, നമുക്ക് യാചിക്കുന്നത് ഉടനെ തരുവാൻ തക്ക വേണം, ദൈവത്തിന് മനസ്സില്ലാതെ കാര്യത്തില്ല. പക്ഷെ നമുക്കത് വേണ്ടതാണോ, അത് ഉപയോഗപ്രദമാകുമോ എന്നുള്ള ചിന്തയിലായി ദൈവചിന്തയിലായിരിക്കാം നമുക്കത് ലഭിക്കാത്തത്. പക്ഷേ യാചിക്കുന്ന യാചകൻ എന്റെ കൈകളെ നിന്റെ ദേഹവെങ്കിലേ തീർക്കുകയാണ്. നാം സങ്കീർത്തനത്തിൽ വായിക്കേണ്ട ദൈവമേ, നിന്റെ ദൈവം അധികാലത്തെ ഞാൻ ഉണരും, ഞാൻ നിനക്ക് എന്റെ ദേഹവും എന്റെ ദേഹിയും എന്റെ ആത്മാവെല്ലാം നിനക്കായി കാത്തിരിക്കുകയാണ്. നാം യാചിക്കുന്ന ഒരു യാചകനായിട്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ യാചിക്കുന്ന യാചകനായിട്ട്, നമ്മുടെ കൈകളെ ദൈവത്തിങ്കിലേ തീർക്കുന്ന ആ യാചകനായി തീരുമ്പോൾ അനവധിയായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന് നാം മനസ്സിലാക്കുന്നു. ഇതാണ് നാലാമത്തെ ഞാൻ എന്നുള്ള പ്രയോഗം ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. യാചിക്കുന്ന യാചകൻ പരിപൂർണമായിട്ടും സരണ്ടർ ചെയ്ത് ദൈവസന്നിധിയിൽ താഴ്ന്ന് പ്രാർത്ഥനയോടുകൂടി പരീക്ഷനിൽ നികത്താനും പ്രാർത്ഥിക്കുവാൻ പോയപ്പോഴേ പരീക്ഷനും ക്ലെയിം ചെയ്യുകയാണ്, അവകാശപ്പെടുകയാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ എല്ലാ കാര്യങ്ങളെയും ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്, നേടുന്ന എല്ലാത്തിനും ഞാൻ പത്തിലൊന്ന് ദേവാലയത്തിന് കൊടുക്കുന്ന ആളാണ്, ഞാൻ ഉപവസിക്കുന്നവനാണ്, ഞാൻ എല്ലാമാണ് എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കുന്ന പരീക്ഷനെയാണ് കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് ഗ്രൂപ്പത്തിന്റെ സീറ്റിട്ടില്ല. അതേസമയം ചിങ്കക്കാരനായ മനുഷ്യനവിടെ ചെന്നപ്പോഴ് ആ ചിങ്കക്കാരൻ ദൈവസന്നിധിയിലേക്ക് നോക്കുവാൻ പോലും മനസ്സ് കയ്യിൽപ്പെടാതെ മാറത്തടിച്ച് കരഞ്ഞ് യാചകനെ പോലെ കരഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് തിരിച്ചു പോകുന്നതായിട്ട് നാം കാണുന്നു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ആ യാചകൻ അല്ലെങ്കിൽ ആ ചിങ്കക്കാരൻ ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവനായി തിരിച്ചു പോയി. ഇതാണ് നാലാമത്തെ യാചിക്കുന്ന യാചകനെ നാം കാണുന്നത്. അതുപോലെ തന്നെ അടുത്തത് വീണ്ടും നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ഒരാശ്രയിക്കുന്ന ശിശുവായിട്ട് എട്ടാമത്തെ വാക്യത്തില് നാം കാണുന്നുണ്ട്, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ആശ്രയിക്കുന്ന ശിശുവായി ദൈവസന്നിധിയിൽ രൂപപ്പെടുമ്പോൾ പരിപൂർണമായിട്ടും ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശിശുവായി രൂപാന്തരപ്പെടുമ്പോൾ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നാം പാടുന്നത്
നടന്നു സദാ കേൾപ്പിക്കണമേ.
വീണ്ടും പാട്ടുകാരൻ പാടുന്നുണ്ട്
ണമേ.
അപ്പോഴേ ആറാമത്തെ ഭാഗത്ത് എട്ടാമത്തെ വാക്യം അനുസരിച്ച് ഞാൻ എന്നുള്ള പ്രയോഗം ആശ്രയിക്കുന്ന ഒരു ശിശുവായിട്ട് നാം എന്ന് രൂപാന്തരപ്പെടും. കർത്താവ് പറഞ്ഞു നിങ്ങൾ ചെറിയ ശിശുവിനെ നോക്കി പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തർ ഈ ശിശുവിനെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ കഴിയില്ല. ശിശുവിനെ പോലെ ആയിത്തീരണം എന്ന് പറഞ്ഞാല് ഇതിനെ പോലെ കുഞ്ഞുങ്ങളെ പോലെ പെരുമാറണോ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. പിന്നെയോ പരിപൂർണമായ ആശ്രയം ദൈവത്തിൽ സമർപ്പിക്കുന്ന ശിശുവിന്റെ സ്വഭാവം നമ്മൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ദൈവരാജ്യത്ത് കടക്കുവാനും ചെയ്യുള്ളൂ എന്നാണ് പഠിപ്പിച്ചത്. അടുത്ത ഭാഗത്ത് ആറാമത്തെ ഭാഗത്ത് നാം കാണുന്നത് ഉയർത്തപ്പെട്ട ദേശിയുള്ള ഞാൻ എന്റെ ഉള്ളം നിങ്ങളേക്ക് ഉയർത്തുന്നുവല്ലോ. അവിടെയാണ് ഞാൻ എന്നുള്ള പ്രയോഗത്തിൽ വീണ്ടും എബ്രായ ഭാഷയിലെ മൂലഭാഷയിൽ കാണുന്നത് ഞാൻ എന്റെ ഉള്ളം നിങ്ങളേക്ക് ഉയർത്തുന്നു. ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്ന മനസ്സ്, നമ്മള് എല്ലാ വിശുദ്ധ കുർബാനയിലും പട്ടക്കാരൻ പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മത്യാതമ്പുരാൻ ഇരിക്കുന്ന പിതാവിന്റെ വലത്തുഭാഗത്ത് മത്യാതമ്പുരാൻ ഇരിക്കുന്ന ആ സ്ഥാനത്തായിരിക്കണം. നമ്മുടെ കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ ജനം പ്രതിവാദത്തോടെ എപ്പോഴും ഞങ്ങളുടെ ചിന്ത അവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ ആറാമത്തെ കാര്യം, ഉയർത്തപ്പെട്ട ദേശീയുള്ളവരായിട്ട് ദൈവസന്നിധിയിൽ മനസ്സുയർത്തുന്നവരായി ഇരിക്കുവാനായിട്ട് ഉള്ള ആഹ്വാനം. അവസാനമായിട്ട് ഒരു കാര്യം ഇവിടെ പറയട്ടെ, 9-ാമത്തെ വാക്യത്തില് അവിടെ പറയുന്നത്, ഞാൻ നിന്റെ അടുക്കൽ മറവിനായി വരുന്നു. ഞാൻ നിന്റെ അടുക്കൽ മറവിനായി വരുന്നു. ഇവിടെ കാണുന്നത് ഈ എബ്രായ ഭാഷയിലെ മൂലഗ്രന്ഥത്തിൽ കാണുന്നത് പിന്തുടരപ്പെട്ട പടൻ എന്നുള്ള ചിന്താഗതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. കാരണം ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുമോ എന്നുള്ള ആ ഭീതിയിൽ കഴിയുന്ന ദാവീദിന്, ശത്രുക്കൾ തന്നെ പിന്തുടരുന്നുവോ എന്നുള്ള ഭീതിയിൽ ഭയത്തിൽ കഴിയുന്ന ദാവീദിന്, യഹോവയുടെ സാന്നിധ്യം ഒരു മറവായി തീരുന്നു. നമ്മളെ പാടുന്നുണ്ട്, നിന്റെ സാന്നിധ്യത്തിൻ മറവിൽ, നിന്റെ കൃപയുടെ ചിറകിൻ കീഴിൽ, നിരാശനായി ഞാൻ തീർന്നിടാതെ ഞാൻ മുന്നേറുമേ. നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ആപത്തുകളും അപകടങ്ങളും എന്നെ പിന്തുടരുമ്പോഴും നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നിന്റെ കൃപയുടെ ചിറയിൻ കീഴിൽ എനിക്ക് നിരാശനാകാതെ ജീവിക്കുവാൻ സാധിക്കും എന്നുള്ള സത്യം മനസ്സിലാക്കുന്നവനാണ് അവസ്ഥ യഥാർത്ഥ വിശ്വാസം. പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെയും ജീവിതത്തിലുണ്ടാകാം, എന്നിരുന്നാൽ തന്നെയാണ് ദൈവസാന്നിധ്യത്തിന്റെ മറവിൽ ആ കൃപയുടെ ചിറയിൻ കീഴിൽ നിരാശനാകാതെ സന്തോഷവാനായി ജീവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അവസാനം ദാവീദ് പറയുകയാണ്, ഞാൻ നിന്റെ ദാസനായി സങ്കീർത്തനത്തിലെ ഞാൻ എന്നുള്ള പ്രയോഗത്തെ പറ്റിയാണ്, ആ വാക്കിനെ പറ്റിയാണ് നാം ചിന്തിച്ചത്. ഒന്ന്, പരദേശിയായി പാർക്കുന്ന ഞാൻ എന്റെ പണ്ടത്തെ നാളുകൾ ഞാൻ ഓർക്കുന്നു. ഓരോ ദിവസവും ഞാൻ അനുഗ്രഹരമായി ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം എന്റെ നാളുകൾ എണ്ണുവാൻ എന്നെ പ്രതീക്ഷിക്കണം. രണ്ടാമത്, ഞാനൊരു കാണിക്കുന്ന വിശുദ്ധനായി തീരണമേ. നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു. ഈ സൃഷ്ടിച്ചിരിക്കുന്ന ഈ മനോഹരമായ സൃഷ്ടിയെ ഓർത്ത് ഞാൻ നിന്റെ പ്രവൃത്തികളെ ധ്യാനിക്കുന്ന ആ ധ്യാനിക്കുന്ന വിശുദ്ധനായി ഞാൻ ആയിത്തീരണം. മൂന്നാമതായി, ഞാൻ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു വിശ്വാസിയായി, അതായത് എന്നെ ഇതുവരെയും നടത്തിയ ആ കൃപകളെ ഓർത്ത് ചിന്തിച്ച് സന്തോഷിക്കുന്ന ഒരു വിശ്വാസിയായി ഞാൻ ആയിത്തീരണം. നാലാമത്, യാചിക്കുന്ന യാചകനായിട്ട് ദൈവസന്നിധിയിൽ എന്റെ കൈകളെ എന്നും ദൈവസന്നിധിയിലെ തീർത്തി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന യാചിക്കുന്ന എളിയ യാചകനായി എന്നെ ആക്കിത്തീർക്കണം. അഞ്ചാമതായിട്ട്, ആശ്രയിക്കുന്ന ശിശുവായി, പരിപൂർണമായി ഇതിനെ ആശ്രയിക്കുന്ന ശിശുവായി ഞാൻ നടക്കേണ്ടുന്ന വഴി നീ എനിക്ക് കാണിച്ചു തരണമേ. ആ പരിപൂർണമായി കീഴ്പ്പെട്ട മനോഭാവത്തുള്ള ജീവിക്കാൻ ഞാൻ സഹായിക്കും. ആറാമതായിട്ട്, ഞാനെപ്പോഴും എന്റെ ഹൃദയം നിങ്ങളെ തീർക്കുന്ന നിന്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന ഒരു നല്ല വിശുദ്ധനായ മനുഷ്യനായി എന്നെ രൂപാന്തരപ്പെടുത്തണം. അവസാനമായി, ഞാൻ പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും നടുവിൽ നിന്റെ മറവിനായി, നിന്റെ സാന്നിധ്യത്തിന്റെ മറവിനായി ഞാൻ ഓടി വരുന്നു. ആ കൃപയുടെ ചിറയിൻ കീഴിൽ നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ എന്നെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്നേഹിതരെ, ദാവീദ് പറഞ്ഞതുപോലെ പരിപൂർണമായ വിശ്വാസത്തോടു പരിപൂർണമായ ആത്മസംതൃപ്തിയോടുകൂടി തന്നെ ഞാൻ നിന്റെ ദാസനാകുന്നുവല്ലോ എന്നെ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദേവേന്ദ്രപുരാമിന്റെ ഭക്തിദ്രോഹ മൂലം നമ്മെ അതിനെ സഹായിക്കട്ടെ.
കർത്താവിൽ ഏറെ സ്നേഹമുള്ളവരെ, പ്രിയപ്പെട്ട ബെന്നിയച്ചൻ ദാവീദിന്റെ ഒരു സങ്കീർത്തനം, 143-ാം സങ്കീർത്തനം ആസ്പദമാക്കിക്കൊണ്ട് ഞാൻ എന്ന വാക്കിന്റെ അർത്ഥതലങ്ങൾ ദൈവവിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് എപ്രകാരമായിരിക്കണം എന്ന സ്വർഗീയമായൊരു ദൂത് നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട അച്ഛനോടുള്ള സന്തോഷവും സ്നേഹവും ഈ പ്രാർത്ഥനാ സംഗമത്തിൽ കേട്ട എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നതോടൊപ്പം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഞാനെന്ന ഭാവവും വേദപുസ്തകത്തിൽ നമ്മൾ പഠിച്ച ഞാനെന്ന ഭാവവും തമ്മിൽ ഏറെ ദൂരവ്യത്യാസം ഉണ്ടായിരിക്കുകയാണ്. അധികാരങ്ങളിൽ ഇരിക്കുമ്പോൾ ഞാനെന്നൊരു ചിന്ത, വിദ്യാഭ്യാസ മേഖല കൈവശമാക്കുമ്പോൾ ഞാനെന്നൊരു ചിന്ത, സാമ്പത്തികമായി ഉന്നമനം നേടുമ്പോൾ ഞാനെന്ന ചിന്ത, സൗഭാഗ്യങ്ങൾ തേടി വരുമ്പോൾ ഞാനെന്ന ചിന്ത, ഈ സന്ദർഭങ്ങളിലൊക്കെ ഈ പ്രിയപ്പെട്ട അച്ഛൻ അവതരിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ വിഷയത്തിൽ നിന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും അകന്നു പോകാറുണ്ട്. ഈ ഒരു വ്യത്യാസം കൂടി ഇതിനോട് ചേർത്ത് പഠിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. അതോടൊപ്പം അച്ഛൻ സൂചിപ്പിച്ച ഈ ആശയങ്ങളൊക്കെ ക്രൈസ്തവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമായ ആശയങ്ങളാണെന്നും ദൈവത്തിങ്കിലേക്ക് അവന് നടന്നു ചെല്ലുവാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ ഈ സ്വർഗീയമായ അവകാശങ്ങൾ അനിവാര്യമാണെന്നും ഒരിക്കൽ കൂടി നമുക്കൊക്കെ ചിന്തിപ്പാൻ ഇന്ന് പ്രഭാതത്തിൽ ഇത് മുഖാന്തരമായതിൽ നമുക്ക് ദൈവത്തെ പ്രത്യേകമായിട്ട് മഹത്വപ്പെടുത്താം. പാട്ടുപുസ്തകത്തിൽ നമ്മൾ പ്രാർത്ഥനാ കീർത്തനങ്ങളിൽ ചൊല്ലാറുള്ള എന്നുടയവനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ എന്നാരംഭിക്കുന്ന പ്രാർത്ഥനാ ശബ്ദം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടുകയും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യാമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ.
എന്നോടേ കൺമണി പോൽ കാത്തിടണമേ നിൻ ചിറകാലെ മറച്ചു പറീ ക്ഷേൽ നിന്നെ കാക്കണമേ ഒളിവായി നോക്കിടാതെന്റെ കണ്ണുകളെ നീ കാക്കണമേ വഞ്ചന കേൾക്കാതടിയൻ്റെ കാതുകളെ കാക്കണവേ എന്ന ധരങ്ങൾക്കെന്നും നീ കവലായും നിൽക്കണമേ എന്നുള്ളിൽ ദോഷം കൂട്ടിവാൻ ഉള്ള വിചാരമുദിക്കരുതേ കർത്താവേ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ സൗരഭ്യത്താൽ നിന്നേരി കിംബപ്പെടുത്താനിടവരണേ ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ച് ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. അമേരിക്കയിലെ ടെക്സസ് എന്ന് പറയുന്ന ഭൂപ്രദേശത്തിലെ ഹ്യൂസ്റ്റൺ എന്ന് പറയുന്ന ദേശത്തിൽ വ്യാപകമായ കൊടുങ്കാറ്റും പേമാരിയും വെള്ളപ്പൊക്കവും മൂലം ദുരിതമനുഭവിക്കുകയും ജീവിതത്തിൽ പ്രതിസന്ധികളിലേക്ക് നീങ്ങിപ്പോയി ജീവിതത്തിന്റെ താളങ്ങൾ വ്യത്യാസപ്പെട്ടതായ കുടുംബങ്ങളെയും വ്യക്തികളെയും നമുക്ക് പ്രത്യേകമായി ഓർക്കുകയും അവരെ സംരക്ഷിക്കുവാൻ ദൈവനാമത്തിൽ ഇറങ്ങിത്തിരിച്ച പ്രിയ സഹോദരങ്ങൾക്ക് ആരോഗ്യവും വീണ്ടെടുക്കാനുള്ള ശക്തിയും ദൈവം നമ്പുരാൻ നൽകുവാനും അതോടൊപ്പം തന്നെ വാർദ്ധക്യത്തിലും രോഗത്തിലുമായി ജീവിതത്തോട് മല്ലടിക്കുന്ന ധാരാളം പേരെയും ഭവനം നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ സഹായത്തിനായിട്ട് അഭ്യർത്ഥിക്കുന്നവരെയും ദൈവനമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ഈ സമയം നമുക്ക് വിനിയോഗിക്കാം. കരുണാസമ്പന്നനായ കർത്താവെ, അനുഗ്രഹീതമായ ദിവസത്തിന്റെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനാലും ദൈവികമായ കൃപകൾ മൂലവും ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട എല്ലാ നന്മകളെയും ഓർത്ത് സ്തോത്രം ചെയ്യുകയും പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ സ്വർഗീയമായ ചിറകിന് കീഴിൽ ഞങ്ങളെ സംരക്ഷിപ്പാൻ ദൈവം തമ്പുരാൻ മനസ്സലിവ് കാട്ടിയതിനും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദേശത്തോട് കർത്താവിന് കരുണ തോന്നണമേ. വെള്ളപ്പൊക്കത്തിലൂടെ നോഹയുടെ കാലഘട്ടത്തിൽ അനുഗ്രഹീതമായ ഒരു വീണ്ടെടുപ്പ് ദൈവനിയോഗപ്രകാരം നടന്നത് ഞങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഇവിടെയും ഒരു വലിയ പേമാരി ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടുവെങ്കിലും ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തിന്റെ കൃപ ഏറെ വലുതാണെന്നും ദൈവമാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആധാരമെന്നും ഞങ്ങളെ വീണ്ടും പഠിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും ഈ ഒരു അവസരം ഞങ്ങൾക്ക് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളിൽ ഉണ്ടാകണമേ. രോഗികളെയും വാർദ്ധക്യത്തിലായിരിക്കുന്നവരെയും ശയ്യാഗ്രസ്തരെയും ദൈവം തമ്പുരാൻ തന്റെ ഉള്ളം കയ്യിൽ പരിപാലിച്ചു കൊള്ളണമേ. അവിടെ നൽകുന്നതായ സംരക്ഷണം ദൈവം നൽകുന്ന സംരക്ഷണമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രക്ഷിപ്പാനായി കടന്നു വന്ന സഹോദരങ്ങൾക്ക് ദൈവം അയച്ച കൈകളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഈ സമയം നിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥനയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഈ ഭൂപ്രദേശത്തെ ദേവാലയങ്ങളിലൊക്കെയും കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ബുദ്ധിമുട്ടിയ വൈദികരും അതിൽ സംബന്ധിപ്പാൻ ഏറെ പ്രയാസപ്പെട്ട വിശ്വാസികളും ഉണ്ടല്ലോ, ആ പാപം ഞങ്ങൾ നിൽക്കരുതേ. ദൈവം നമ്പുരാനിന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകളും അഭയയാചനകളും വിശുദ്ധ ബലികളും ദൈവം നമ്പുരാൻ സ്വീകരിക്കുമാറാകണമേ. ഈ പ്രദേശത്തെ എല്ലാ മക്കളെയും ദൈവം തമ്പുരാന്റെ കാരുണ്യം കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കണമേ. ഭവനം നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ ലഭിക്കാനുള്ള മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി കൊടുക്കണമേ. വാഹനങ്ങളും സ്ഥാവര ജംഗമ വസ്തുക്കളും ഒക്കെ നഷ്ടപ്പെട്ടവർ, ജീവിതത്തിൽ ലഭിക്കപ്പെടേണ്ടുന്ന നന്മകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, അവരെ ദൈവം തമ്പുരാൻ തന്റെ സ്വർഗീയമായ തുറമുഖത്തിൽ പുതിയ ആശ്വാസം കണ്ടെത്തുവാനുള്ള വഴികൾ അവർക്കായി തുറന്നു കൊടുക്കണമേ. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിതത്തിന്റെ നല്ല സമയങ്ങളെയും സമ്പത്തിനെയും അവരുടെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട കൃപകളെയും ഒക്കെ നിർലോഭമായി സൗജന്യമായി നൽകുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെട്ട എല്ലാ ഭവനങ്ങളെയും എല്ലാ സഹോദരങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ സഭയെയും കർത്താവ് വാഴ്ത്തണമേ. പ്രത്യേകിച്ച് ഇന്ന് പരിശുദ്ധ ബാവാ തിരുമേനി അനുഗ്രഹീതമായ ഒരു ജന്മദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ വരും വർഷങ്ങളിലും ഏറെ ആരോഗ്യത്തോടും കൃപാവരത്തോടും കൂടി ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടുന്ന ആധ്യാത്മിക നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മഹാ ഇടയന് ദൈവം തമ്പുരാന്റെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭൂപ്രദേശത്തേക്കുള്ള പിതാവിന്റെ സന്ദർശനം ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും നന്മയ്ക്കും മുഖാന്തരമാക്കി തീർക്കണമേ. ശനിയാഴ്ചയുള്ള കൂടിവരവ് അനുഗ്രഹത്തിനാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ബലം ഞങ്ങളിൽ കുറഞ്ഞു പോകരുതേ. ഇന്നതിൽ ശ്രവിക്കുവാൻ തക്കവണ്ണം സമയവും മനസ്സും പ്രത്യേകം മാറ്റിവെച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രാർത്ഥനയുടെ നൽവരം ദൈവം നമ്പുരാൻ തന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് അനുഗ്രഹമായി തുറന്നു കൊടുക്കണമേ. ശുദ്ധിമതിയായ മാതാവിന്റെ സ്വർഗീയമായ മധ്യസ്ഥതയും സകല അപ്പോസ്തോലന്മാരുടെയും പിതാക്കന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായി തീരുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥനാ സംഗമം നിർവഹിക്കപ്പെടുവാൻ മുഖാന്തരമായ മഹാപുരോഹിതൻ അഭിഷിക്തന്മാർ അതോടൊപ്പം തന്നെ ഇതിന്റെ സാങ്കേതിക ക്രമീകരണങ്ങൾ ചെയ്ത് ഞങ്ങളെ എപ്പോഴും സഹായിക്കുന്ന പ്രിയ സഹോദരങ്ങൾ എല്ലാവരെയും ദൈവം വാഴ്ത്തണമേ. ഇന്ന് ഞങ്ങൾക്ക് ദൈവവചനം അനുഗ്രഹീതമായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് വിളമ്പി തന്ന പ്രിയ അച്ഛനെയും ദൈവം തമ്പുരാൻ കരുതണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുകയും ഞങ്ങളെ ആശീർവദിക്കുകയും ചെയ്യണമേ. വരുന്ന ആഴ്ചയിലും ഇപ്രകാരം ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ കണ്ടുമുട്ടുവാനുള്ള സ്വർഗീയമായ കൃപയും പ്രഭയും ഞങ്ങൾക്ക് നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടത്തപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിൽ സമ്മേളിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ചെറുതും വലുതുമായി അധ്വാനിച്ച എല്ലാ പ്രിയകരങ്ങളെയും ദൈവം ശക്തീകരിക്കട്ടെ. പ്രത്യേകിച്ച് അറ്റ്ലാന്റ സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ബെന്നിയച്ഛന്റെ അനുഗ്രഹീതമായ വാക്കുകൾക്ക് അതിന്റെ ചുമതലപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായ നന്ദി പ്രിയപ്പെട്ട അച്ഛനെ വിനയപൂർവ്വം അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ പ്രിയ സാന്നിധ്യം, നല്ല വാക്കുകൾ ഞങ്ങൾക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ ഏറ്റവും അനുഗ്രഹീതമായി നിസ്തുലമായി ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ എപ്പോഴും സന്നദ്ധനാണ്. അദ്ദേഹത്തെയും കുടുംബാംഗങ്ങളെയും മാതാവിനെയും ഒക്കെ ദൈവം തമ്പുരാന്റെ കരുണയിൽ സൂക്ഷിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ സവിസ്തരം ശ്രവിക്കുകയും ആ ധ്യാനത്തിന്റെ കൃപകൾ സ്വീകരിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തന പാരായണം നടത്തിയ പ്രിയ സഹോദരങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യമായി എത്തിയവാൻ തക്കവണ്ണം അതിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആ പ്രിയപ്പെട്ട മനോജിനോടും ഉള്ള സ്നേഹവും സന്തോഷവും പ്രത്യേകമായിട്ട് എന്റെ ചുമതലക്കാർക്ക് വേണ്ടി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ.